ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യ ചൈന സുരക്ഷാ സേനകളുടെ പട്രോളിംഗ് ആരംഭിച്ചു. കേരളത്തിന് ഇന്ന് 68-ാം പിറന്നാൾ, ആശംസകൾ നേർന്ന് പ്രമുഖർ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവന്. കേന്ദ്ര പദ്ധതിയായ നമോ ഡ്രോൺ ദീദിയുടെ പ്രവർത്തന മാർഗരേഖ സർക്കാർ പുറത്തിറക്കി. ഈ അധ്യയന വർഷത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ തീയതി പ്രഖ്യാപിച്ചു. ദീപാവലി മുഹൂർത്ത വ്യാപാരത്തിൽ നേട്ടം കൊയ്ത് രാജ്യത്തെ ഓഹരി വിപണികൾ. മുംബൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ന്യൂസിലൻഡിന്റെ ആദ്യ ഇന്നിംഗ്സ് 235 അവസാനിച്ചു. വാർത്തകൾ വിശദമായി. കിഴക്കൻ ലഡാക്ക് മേഖലയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സുരക്ഷാ സേനകൾ പട്രോളിംഗ് ആരംഭിച്ചു. 2020 ഏപ്രിലിൽ ഇരു സൈന്യങ്ങളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പട്രോളിംഗാണ് ഡംചോക്ക് മേഖലയിൽ പുനരാരംഭിച്ചത്. ഡെപ്സാങ് മേഖലയിലെ പട്രോളിംഗ് ഉടൻ പുനരാരംഭിക്കുമെന്ന് ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ മാസം നടന്ന നയതന്ത്ര സൈനിക തലത്തിലുള്ള ചർച്ചകൾക്ക് ശേഷമാണ് അതിർത്തികളിലെ സേനാ പിന്മാറ്റത്തിന് ഇരുരാജ്യത്തെ സൈനികരും തയ്യാറായത്. ഇന്നലെ ദീപാവലി പ്രമാണിച്ച് ചുഷുൽ മോൾഡോ, ദൌലത്ത് ബേഗ് ഓൾഡി, ഹോട്ട് സ്പ്രിംഗ്സ് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ ഇരുപക്ഷവും മധുരം കൈമാറിയിരുന്നു. കേന്ദ്ര പദ്ധതിയായ നമോ ഡ്രോൺ ദീദിയുടെ പ്രവർത്തന മാർഗരേഖ സർക്കാർ പുറത്തിറക്കി. ദീൻദയാൽ അന്ത്യോദയ യോജന, ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിന് കീഴിലുള്ള വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് 1,261 കോടി രൂപ ചെലവിൽ ഡ്രോണുകൾ നൽകുന്നതിനുള്ള ഈ പദ്ധതിക്ക് കേന്ദ്ര കാർഷികക്ഷേമ മന്ത്രാലയം അംഗീകാരം നൽകി. 2024-25 മുതൽ 2025-2026 വരെയുള്ള കാലയളവിൽ തിരഞ്ഞെടുത്ത 14,500 വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ നൽകാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 2022-23 ദേശീയ യുവജന പുരസ്കാരങ്ങൾക്ക് അപേക്ഷിക്കാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര യുവജനകാര്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. വിവിധ മേഖലകളിലായി ഇന്ത്യയുടെ വികസനത്തിനും സാമൂഹിക പുരോഗതിക്കുമായി പ്രവർത്തിക്കുന്ന യുവജനങ്ങളുടെ സംഭാവനകൾക്കുള്ള അംഗീകാരമാണ് ദേശീയ യുവജന പുരസ്കാരം. പുരസ്കാരങ്ങൾ കേവലം അംഗീകാരമല്ലെന്നും പുരോഗമനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ രാജ്യത്തെ വളർത്തിയെടുക്കുന്ന യുവ നേതൃത്വത്തിന്റെ ആഘോഷമാണെന്നും ശ്രീ മാണ്ഡവ്യ പറഞ്ഞു.
उनके द्वारा दिए गए योगदान का सम्मान है. उन्हें यह ज्ञात करने एक माध्यम है कि आपको स्वयं के अंदर की चेतना को जागृत कर भारत के एक बेहतर नागरिक के रूप में स्वयं को प्रस्थापित करते हैं.
രാജ്യ വികസനത്തിനായി യുവതയ്ക്കൊപ്പം സാമൂഹ്യ സേവനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സന്നദ്ധ സംഘടനകളും പുരസ്കാരത്തിന് അർഹരാണ്. November 1 മുതൽ November 15 വരെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പൊതു അവാർഡ് പോർട്ടലിലൂടെ പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. ഇന്ത്യ US സംയുക്ത സൈനികാഭ്യാസം വജ്രപ്രഹറിന്റെ 15-ാം പതിപ്പിനായി ഇന്ത്യൻ കരസേനാ സംഘം ഇന്ന് US പുറപ്പെട്ടു. നാളെ മുതൽ November 22 വരെ US ഐഡഹോയിലുള്ള ഓർച്ചാർഡ് കോംബാറ്റ് ട്രെയിനിംഗ് സെന്ററിലാണ് അഭ്യാസം നടക്കുക. ഇന്ത്യ US സൈന്യങ്ങൾക്കിടയിലെ ഈ വർഷത്തെ 2-ാമത്തെ സൈനിക അഭ്യാസമാണിത്. ഗ്രാമീണ ഇന്ത്യയിലെ ഡിജിറ്റൽ വിഭജനം നികത്തുന്നതിനായി ഡിജിറ്റൽ ഇന്ത്യ കോമൺ സർവീസ് സെന്റർ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. ഉത്തർപ്രദേശിലെ പിലിഭിത്ത്, ഗോരഖ്പൂർ എന്നിവിടങ്ങളിൽ ആരംഭിക്കാനിരിക്കുന്ന പദ്ധതിയുടെ കീഴിൽ 10 ജില്ലകളിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും രാജ്യവ്യാപകമായി 4,740 കേന്ദ്രങ്ങളിലുമായി ഓരോ മാതൃക ഡിജിറ്റൽ ഇന്ത്യ കോമൺ സർവീസ് സെന്റർ വീതം സ്ഥാപിക്കുമെന്ന് കേന്ദ്ര IT മന്ത്രാലയം അറിയിച്ചു. 31 കോടി രൂപ ചെലവിൽ 6 മാസത്തേക്കാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാന രൂപീകരണ ദിനം ആഘോഷിക്കുന്ന കേരളം, കർണാടക, ഛത്തീസ്ഗഡ്, ഹരിയാന, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ. അനിർവചനീയമായ ഭൂപ്രകൃതിക്കും ശക്തമായ പാരമ്പര്യത്തിനും കഠിനാധ്വാനികളായ ജനങ്ങൾക്കും പേരുകേട്ട സംസ്ഥാനമാണ് കേരളമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലക്ഷദ്വീപിനും പുതുച്ചേരിക്കും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ആശംസകൾ നേർന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവരും കേരള പിറവി ദിനാശംസകൾ നേർന്നു. ജാതി മത പ്രാദേശിക വ്യത്യാസങ്ങൾക്കതീതമായ മാനവികതയെ ഏറ്റെടുക്കാൻ എല്ലാ മലയാളികൾക്കും സാധിക്കട്ടെയെന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു. മറ്റ് നാടുകൾക്ക് മാതൃകയാകാൻ കേരളത്തിന് കഴിയട്ടെയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 2024 എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യകാരൻ എൻ എസ് മാധവന്. കോട്ടയത്ത് മന്ത്രി സജി ചെറിയാനാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. രചനാശൈലിയിലും ഇതിവൃത്ത സ്വീകരണത്തിലും നിരന്തരമായ ജാഗ്രത പുലർത്തുകയും ജീവിത യാഥാർത്ഥ്യങ്ങളെ സർഗാത്മകതയിലൂടെ മികച്ച സാഹിത്യ സൃഷ്ടികളാക്കി മാറ്റുകയും ചെയ്തതാണ് എൻ എസ് മാധവനെ പുരസ്കാരത്തിന് അർഹനാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. 500,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. സംസ്ഥാനത്ത് ഈ അധ്യയന വർഷത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. SSLC പരീക്ഷ 2025 March 3 മുതൽ 26 വരെയും ഹയർ സെക്കൻഡറി പരീക്ഷ March 6 മുതൽ 29 വരെയും നടക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ വയനാട്, പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണ രംഗം സജീവമാണ്. വയനാട്ടിൽ UDF, LDF, NDA പ്രചാരണം ഗോത്ര ഊരുകൾ കേന്ദ്രീകരിച്ച് തുടരുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുടെയും യോഗം ചേർന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
സ്ഥാനാർത്ഥികളുടെ ചെലവ്, മാതൃകാ പെരുമാറ്റച്ചട്ടം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിരുന്നു യോഗം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവിധ സ്ക്വാഡുകൾ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചതായി ജില്ലാ കളക്ടർ യോഗത്തിൽ അറിയിച്ചു. മണ്ഡലത്തിൽ 3 ഇടങ്ങളിലായി ആകെ 7 പ്രശ്നബാധിത ബൂത്തുകൾ കണ്ടെത്തിയതായും ഇവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി R. Anandum യോഗത്തിൽ അറിയിച്ചു. സുഗമവും നീതിയുക്തവും സുതാര്യവുമായ ഉപതെരഞ്ഞെടുപ്പിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണമുണ്ടാകണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയും ജില്ലാ കളക്ടറുമായ Dr. S. Chitra യോഗത്തിൽ ആവശ്യപ്പെട്ടു.
ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി തുടരുകയാണ്. ആകെ 6 സ്ഥാനാർത്ഥികളാണ് ചേലക്കരയിൽ മാറ്റുരയ്ക്കുന്നത്. ദീപാവലി മുഹൂർത്ത വ്യാപാരത്തിൽ നേട്ടം കൊയ്ത് രാജ്യത്തെ ഓഹരി വിപണികൾ. വൈകിട്ട് 6 മണി മുതൽ 7 മണി വരെയായിരുന്നു ഈ വർഷത്തെ മുഹൂർത്ത വ്യാപാരം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 335 പോയിന്റ് ഉയർന്ന് 79,724ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 94 പോയിന്റ് ഉയർന്ന് 24,299ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 2081 സംവദ് വർഷാരംഭത്തിനാണ് ഇന്ന് തുടക്കമായത്. മുംബൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ന്യൂസിലൻഡിന്റെ ആദ്യ ഇന്നിംഗ്സ് 235 അവസാനിച്ചു. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത കിവീസ് 65.4 ഓവറിൽ 235 എല്ലാവരും പുറത്താവുകയായിരുന്നു. ഇന്ത്യയ്ക്കായി രവീന്ദ്ര ജഡേജ 5 വാഷിംഗ്ടൺ സുന്ദർ 4 വിക്കറ്റ് വീഴ്ത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ആദ്യ ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 86 റൺസ് എന്ന നിലയിലാണ്. ആദ്യ 2 മത്സരങ്ങളും വിജയിച്ച ന്യൂസിലൻഡ് നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള തീരത്തിന്നും നാളെയും മത്സ്യബന്ധനത്തിന് നിരോധനമേർപ്പെടുത്തിയിട്ടുണ്ട്. ലോകം മുഴുവൻ ഒരു കുടുംബമെന്നതാണ് ഇന്ത്യയുടെ ആപ്തവാക്യമെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിവിധ മന്ത്രാലയങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കശ്മീർ യൂത്ത് എക്സ്ചേഞ്ച് പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. ഇന്ന് മുതൽ November 6 വരെയാണ് പരിപാടി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ രാജ്യത്തെ ഇരുമ്പയിര് ഉൽപാദനം 5.5% വളർച്ച രേഖപ്പെടുത്തി. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ ഇരുമ്പയിര് ഉൽപാദനം 135.5 ദശലക്ഷം മെട്രിക് ടണ്ണായി വർദ്ധിച്ചതായി കേന്ദ്ര ഖനി മന്ത്രാലയം അറിയിച്ചു. മാംഗനീസ് ഉൽപാദനം 6.2% വർദ്ധിച്ച് 1.7 ദശലക്ഷം മെട്രിക് ടണ്ണിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യ ചൈന സുരക്ഷാ സേനകളുടെ പട്രോളിംഗ് ആരംഭിച്ചു. കേരളത്തിന് ഇന്ന് 68-ാം പിറന്നാൾ. ആശംസകൾ നേർന്ന് പ്രമുഖർ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവന്. കേന്ദ്ര പദ്ധതിയായ നമോ ഡ്രോൺ ദീദിയുടെ പ്രവർത്തന മാർഗരേഖ സർക്കാർ പുറത്തിറക്കി. ഈ അധ്യയന വർഷത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ തീയതി പ്രഖ്യാപിച്ചു. ദീപാവലി മുഹൂർത്ത വ്യാപാരത്തിൽ നേട്ടം കൊയ്ത് രാജ്യത്തെ ഓഹരി വിപണികൾ. മുംബൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ന്യൂസിലൻഡിന്റെ ആദ്യ ഇന്നിംഗ്സ് 235 അവസാനിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.